മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലും വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ അശുദ്ധമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്താണ് ഒരു മാർഗം? അതെ, നമുക്ക് ഇക്കാര്യം ഒരുമിച്ച് ഇന്ന് ചിന്തിക്കാം. പ്രവാചകനായിരുന്ന ഹഗ്ഗായി ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. തന്റെ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ദേവാലയം പണി നടത്തുവാൻ ആഗ്രഹിച്ച പ്രവാചകൻ ആദ്യം വിജയിച്ചെങ്കിലും പണിത ദേവാലയത്തിന്റെ അവസ്ഥയിൽ ചിലർക്കുണ്ടായ നിരാശ മൂലം പിന്നെയും പണി മുടങ്ങുമോ എന്ന് ചിന്തിച്ചു. പക്ഷെ ദൈവം ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ദൈവം ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. താൻ ആ ദേവാലയം മനോഹരമാക്കുവാൻ പോകുന്നു എന്ന് പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് അരുളി ചെയ്തു. ഹഗ്ഗായിക്ക് ദൈവം നൽകിയ നാലാമത്തെ ദൂതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഇത് BC 520 ഡിസംബർ മാസം 24-ാം തീയതി ആകുന്നു താൻ അറിയിച്ചത് എന്ന് നാം കണക്ക് കൂട്ടി പറയുകയുണ്ടായല്ലോ. ഈ ദൂതിലൂടെ ദൈവം ചില ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദിക്കുകയാണ്. താൻ ഒരു വലിയ ദൂത് വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ലളിതമായ ഭാഷയിൽ ദൈവം ചോദിക്കുന്നത് വിശുദ്ധമായത് അശുദ്ധമായതിനെ സ്പർശിച്ചാൽ അത്, അതെ, അശുദ്ധമായത് വിശുദ്ധമാകുമോ? അതിന്റെ ഉത്തരം ഇല്ല എന്നും അശുദ്ധമായത് വിശുദ്ധമായതിനെ സ്പർശിച്ചാൽ വിശുദ്ധമായത് അശുദ്ധമാകുമോ എന്നുള്ളതിന്റെ ഉത്തരം അതെ, അങ്ങനെ അശുദ്ധമാകും എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുവാൻ വ്യക്തമായ ഒരു പ്രമാണം നൽകാതെ എങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തെ ന്യായപ്രമാണത്തിന് കീഴ് മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യത്തിന് നാം സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിലെ ഒരു സംഭവത്തിൽ നിന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ന്യായപ്രമാണത്തിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ജനങ്ങൾ അത് പുരോഹിതന് മുൻപാകെ അവതരിപ്പിക്കണം. അവിടെ പുരോഹിതൻ ഒരു തീരുമാനമെടുക്കും. അതുപോലെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്ക് മേലിൽ ആ തീരുമാനം ഒരു പ്രമാണം ആയിരിക്കും. നമ്മുടെയൊക്കെ കോടതികളിൽ ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നാം കാണാറുണ്ടല്ലോ. പണ്ട് നടന്നതായ ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ത് തീരുമാനമെടുത്തോ അതേ പിടിച്ച് ഇന്ന് തീരുമാനമുണ്ടാകുക, അതാണ് ദൈവത്തിന്റെ മാർഗം. എനിക്ക് തോന്നുന്നു ഇന്ന് നാമും ഇതേ മാർഗമാണ് അവലംബിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിലും ഇത് നാം കാണുന്നുണ്ട്. വളരെ നാളുകൾ പഠിച്ച് ജനാധിപത്യ രീതിയിൽ അവതരിപ്പിച്ച് അംഗീകരിച്ച അനേക നിയമങ്ങൾ നമുക്കുണ്ട്. അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട്, അതിന് മാറ്റമില്ല. പക്ഷേ ചില കേസുകളിൽ ഏത് പുസ്തകം തപ്പിയാലും തക്കതായ ഒരു നിയമം കണ്ടെന്ന് വരില്ല. ആ സ്ഥിതിയിൽ ഇതുപോലുള്ള ഏതെങ്കിലും കേസ് മുൻപ് കൈകാര്യം ചെയ്തതിനെ മാതൃകയാക്കി തീരുമാനമെടുക്കും. ഇങ്ങനെ ഒരു കാര്യമാകുന്നു ദൈവം തന്റെ ജനത്തിനും ഏർപ്പെടുത്തിയത്. വലിയ പ്രമാണങ്ങളും തത്വങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും മോശയിക ന്യായപ്രമാണത്തിൽ പ്രതിപാദിച്ചിട്ടില്ല എന്നോർക്കണം. പുരോഹിതന്മാർ പഴയ നിയമം മുഴുവൻ വ്യക്തമായും അറിഞ്ഞിരിക്കണം. ന്യായപ്രമാണത്തിൽ നൽകിയിട്ടില്ലാത്ത അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത ഒരു സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കേണ്ടതിനായി ആ സാഹചര്യം പുരോഹിതനെ അറിയിക്കണം. ദൈവവചനത്തിൽ നൽകിയിട്ടുള്ള വലിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പുരോഹിതന്മാർ മോശയിക ന്യായപ്രമാണം ജനങ്ങളുടെ സാഹചര്യങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ വ്യാഖ്യാനിച്ചു കൊടുക്കും. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ പ്രവാസത്തിന് ശേഷമുള്ള ജനങ്ങളുടെ കാര്യമാകുന്നു ചിന്തിക്കുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കണമേ. ദൈവത്തിന്റെ ജനം ബാബിലോണിൽ 70 വർഷം പ്രവാസികളായി കഴിഞ്ഞിരുന്നു. ഒരു ചെറിയ കൂട്ടം മാത്രമാണ് മടങ്ങി വന്നത്. ആ ജനം ആകെ നിരാശയിൽ കഴിഞ്ഞുകൂടി. ആ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം 3 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഹഗ്ഗായി വളരെ പ്രായോഗികത്വമുള്ള പ്രവാചകനായിരുന്നതിനാൽ മോശയിക ന്യായപ്രമാണത്തിൽ വ്യക്തമാക്കപ്പെടാത്ത 2 ചോദ്യങ്ങൾ പുരോഹിതന്മാരോട് ചോദിക്കുവാൻ ഹഗ്ഗായിയെ ദൈവം അയച്ചു. യെരുശലേം പട്ടണം പണിതുയർത്തുവാനുള്ള വർദ്ധിച്ച ആവേശത്തോടെയാണ് പ്രവാസികൾ ആദ്യം ആ പട്ടണത്തിൽ എത്തിയതെന്ന് ഓർക്കണം. പക്ഷേ പട്ടണത്തിന് അകത്ത് തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളും പുറത്ത് ശത്രുക്കളുമായി 15 വർഷം കടന്നുപോയി. ആ വർഷങ്ങളിൽ ദേവാലയം പണിയുവാൻ ആ ജനം ഒന്നും ചെയ്തില്ല. തങ്ങളുടെ സകല ആവേശവും കെട്ടടങ്ങിയതിനാൽ ആ ജനം അലംഭാവത്തോടുകൂടി തങ്ങളെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലമായിട്ടില്ലത്രേ. അതുകൊണ്ട് ആ പണിക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തില്ല. ഈ സാഹചര്യത്തിലാണ് ഹഗ്ഗായി പ്രവാചകൻ പ്രസംഗിച്ചത്. അവൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജനം ഉത്സാഹത്തോടെ വീണ്ടും പണിയുവാൻ ആരംഭിച്ചു. അപ്പോൾ ഇതാ ആദ്യത്തെ ദേവാലയം കണ്ടിട്ടുള്ള വയോധികന്മാർ കരഞ്ഞ് മുറയിടുന്നു. അവർ കരയുമ്പോൾ പറഞ്ഞു, അയ്യോ, ഈ ദേവാലയം ഒന്നുമില്ല. ശലോമോന്റെ ദേവാലയം എത്ര മഹത്വമേറിയതായിരുന്നു. എന്നിരുന്നാലും 3 മാസം ആ ജനം വേല ചെയ്തു. അപ്പോൾ ഇതാ വേറൊരു പ്രശ്നം, ശ്രദ്ധിച്ച് കേൾക്കണേ. ദേവാലയം പണി ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന് പുതിയൊരു പ്രശ്നം, ജനങ്ങളിൽ ധനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മനോഭാവം കടന്നുകൂടി. ജനങ്ങൾ പറയുകയാണ്, നീ ഞങ്ങളോട് പറഞ്ഞില്ലേ പോയി വേല ചെയ്യുവീൻ, ദേവാലയം പണിയുവീൻ, അങ്ങനെ ചെയ്താൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഞങ്ങൾ ആ പറഞ്ഞതെല്ലാം അനുസരിച്ചു, പക്ഷെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ലല്ലോ. ഈ സാഹചര്യത്തിലാണ് ദൈവം ഹഗ്ഗായിയെ 2 ചോദ്യങ്ങളുമായി പുരോഹിതന്മാരുടെ അടുത്തേക്ക് അയച്ചത്. വാസ്തവത്തിൽ 2 ചോദ്യങ്ങളല്ല, 2 മുഖങ്ങളുള്ള ഒരു ചോദ്യമാണിത്. ഹഗ്ഗായി ചോദിച്ച ചോദ്യങ്ങളും തനിക്ക് ലഭിച്ച മറുപടിയും ഇപ്രകാരമാണ്. സ്പർശനം കൊണ്ട് വിശുദ്ധി കൈമാറുവാൻ സാധിക്കുമോ? ഉത്തരം ഇല്ല. വിശുദ്ധമായതിൻ്റെ സ്പർശനത്താൽ അശുദ്ധമായതിനെ വിശുദ്ധമാക്കുവാൻ സാധ്യമല്ല. വിശുദ്ധി എന്നത് കൈമാറ്റം ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നല്ല. പകർച്ചവ്യാധി പോലെ ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല വിശുദ്ധി. അടുത്ത ചോദ്യം, ബന്ധപ്പെടുന്നത് കൊണ്ട് അശുദ്ധി പകരുവാൻ ഇടയാകുമോ? ഉത്തരം അതെ, ഇടയാകും എന്നാണ്. വിശുദ്ധിയിലേക്ക് അശുദ്ധി കടത്തുവാൻ രണ്ടും കൂടി ബന്ധപ്പെട്ടാൽ മതി. വിശുദ്ധിയും അശുദ്ധിയും കൂടി ചേർന്ന് വരുമ്പോൾ രണ്ടും അശുദ്ധമായിരിക്കും എന്നർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, തെളിഞ്ഞ ജലവും കലക്കവെള്ളവും കൂട്ടിക്കലർത്തിയാൽ മൊത്തം കലങ്ങുകയല്ലേ പതിവ്? മറിച്ച് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ, ധാർമ്മിക നിലവാരത്തിൽ മനുഷ്യന്റെ ദുഷ്ടഹൃദയം നന്മ ചെയ്യുവാൻ കഴിവില്ലാത്തതാണ്? മതപരമായി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ചടങ്ങ് ആചാരം ഒരിക്കലും ഒരു പാപിയെ വിശുദ്ധീകരിക്കുവാൻ പര്യാപ്തമല്ല. ഈ പറഞ്ഞ പ്രമാണം ഇസ്രായേലിന്റെ മേൽ ദൈവം പ്രായോഗികമാക്കുന്നത് കാണണമെങ്കിൽ നാം കുറെ കൂടി മുൻപോട്ട് പോയി ഈ അധ്യായത്തിന്റെ 17-ാം വാക്യം പരിശോധിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, വെൺകതിരും വിഷമഞ്ഞും കൽമഴിയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു ശേഷിപ്പ് അവരുടെ രാജ്യത്തേക്ക് തിരികെ വന്നപ്പോൾ അവർ തങ്ങളേക്ക് തിരിഞ്ഞില്ല എന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. അവർ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും പോയി, അവർ മുടങ്ങാതെ യാഗമർപ്പിച്ചു. ഇതിലൂടെയെല്ലാം ദൈവം അവരെ അനുഗ്രഹിക്കണം എന്നത്രേ അവർ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം അങ്ങനെ അവരെ അനുഗ്രഹിച്ചില്ല. വേദനയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാവുന്ന ലേപം, അതെ, ഓയിൻമെന്റ് പോലെ അല്ല മതം എന്നത് മറക്കരുത്. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള എളുപ്പമാർഗമല്ല ഭക്തി എന്നത് ഓർക്കുക. സുഹൃത്തെ, പുണ്യജലത്തിൽ താങ്കൾക്ക് കുളിക്കാം, വിശുദ്ധ വെള്ളത്തിൽ താങ്കൾക്ക് നീന്താം, പക്ഷെ അത് താങ്കളെ വിശുദ്ധനാക്കില്ല. അതെത്ര കുടിച്ചാലും താങ്കളുടെ വിശുദ്ധി വർദ്ധിക്കുകയുമില്ല. താങ്കൾക്ക് ഏതെങ്കിലും ഒരു ചടങ്ങിലൂടെ പോകാം, പക്ഷെ അതൊരിക്കലും താങ്കളെ ഒരു ദൈവ പൈതലാക്കില്ല. ഏത് മതത്തിൻ്റെ കർമ്മമാണെങ്കിലും ചടങ്ങുകളാണെങ്കിലും എല്ലാം ഒരുപോലെയാണ്. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് അല്ലി പറയുന്നത്, മിക്കപ്പോഴും നാം ഒരു കർമ്മത്തിന് ഒരു ചടങ്ങിന് അമിത പ്രാധാന്യം കൊടുത്ത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇല്ലേ, എന്നെ തെറ്റിദ്ധരിക്കരുത്, സ്നാനം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒരു കർമ്മമായി കണ്ട് അതുകൊണ്ട് വിശുദ്ധി വർദ്ധിക്കും എന്ന് കരുതരുത്. അതൊരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തില്ല. ചിന്തിക്കൂ സുഹൃത്തെ, തെറ്റിദ്ധാരണകൾ ഉള്ളത് നീക്കും. ചില ചടങ്ങുകൾ നിർവഹിച്ച് ദൈവപൈതൽ എന്ന് കരുതിയിരിക്കുന്ന താങ്കളുടെ ജീവിതം വിശുദ്ധമാകുവാൻ എന്ത് ചെയ്യണമെന്ന് തുടർന്ന് ശ്രദ്ധിച്ചാലും. പ്രവാചകൻ ചോദിക്കുന്ന 2-ാമത്തെ ചോദ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നു എങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകുമെന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. ലേവ്യാപുസ്തകം 22:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാകും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്, അശുദ്ധി പകരുന്നതാണ്, അശുദ്ധി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഒരു ദുഷ്ടഹൃദയത്തിന് നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യമല്ല. കയ്പ് നിറഞ്ഞ ഉറവയിൽ നിന്നും മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴം ശേഖരിക്കാറില്ല. ഞെരിഞ്ഞിലിൽ നിന്നും അത്തിപ്പഴം പറിക്കാറില്ല. ഇത് ദൈവം വ്യക്തമാക്കുകയാണ്. ഹഗ്ഗായി ആദ്യം ഒരു വലിയ പ്രസ്താവന നടത്തി, അതായത് വിശുദ്ധി കൈമാറ്റം ചെയ്യുവാൻ സാധ്യമല്ല എന്ന്. അതിനോട് ബന്ധപ്പെട്ട പ്രസ്താവന ദുഷ്ടത പകർത്താവുന്നതാണ്. ഈ പറഞ്ഞതിൻ്റെ ഉപസംഹാരമോ, വിശുദ്ധിയും അശുദ്ധിയും കൂടി ചേരുമ്പോൾ രണ്ടും അശുദ്ധമാകും എന്നാകുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ക്രിസ്തു ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും ശേഖരിക്കാറുണ്ടോ? ഒരു വ്യക്തി ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും അവൻ. ഒരു ചടങ്ങോ കർമ്മമോ ആചാരമോ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയില്ല. ദുഷ്ടത നിറഞ്ഞൊരു ഹൃദയം ഒരു നല്ല പ്രവൃത്തിയെ, സത്യത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞത് മതപരമായ നിയമങ്ങൾ ആണെങ്കിൽ തന്നെ ആകർഷണ സിദ്ധാന്തം സാർവത്രികമായിരിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ വശത്തും ഇത് പ്രായോഗികമാണ്. വിഷം കലർന്ന മലിനജലത്തിലേക്ക് ശുദ്ധജലമൊഴിക്കൂ, മുഴുവൻ മലിനമാകും. വസൂരി ബാധിച്ച ഒരു രോഗിയുടെ രോഗം കുറയുവാൻ രോഗമില്ലാത്ത ഒരു വ്യക്തിയെ കൂടെ കിടത്തുക അല്ല നാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം രണ്ടുപേരും രോഗികളാകിയല്ലേ പതിവ്? സാൻമാർഗിക തലങ്ങളിലും ഈ പറഞ്ഞ തത്വം അതുപോലെ സത്യമാണെന്ന് ഓർക്കുക. മദ്യം മൊത്തവ്യാപാരം നടത്തുന്നവൻ അഗതിമന്ദിരത്തിൽ ഊണുകൊടുക്കുന്നു, പാവങ്ങളെ സഹായിക്കുവാൻ സംഭാവന നൽകുന്നു, പള്ളിയിലെ പെരുന്നാൾ നടത്തുന്നു. എത്ര പേരെ പാവങ്ങളാക്കിയിട്ടാണ് ഈ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതെന്നറിയാമോ? ചീട്ട് കളിച്ച് നേടിയ പൈസ നേർച്ചയിടുന്നതിൻ്റെ ഔചിത്യം ഒന്ന് ചിന്തിച്ചേ. മസാലപ്പടങ്ങൾ പിടിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ചലച്ചിത്രമാക്കുന്നത് ഭക്തി കൊണ്ടാണോ മനുഷ്യരെ ചൂഷണം ചെയ്യുവാനാണോ? താങ്കൾ ഒരുപക്ഷെ അത് ചെയ്യുന്നവരെ അഭിനന്ദിച്ചെന്നിരിക്കും, കലയാണെന്നതിനെ വിശേഷിപ്പിച്ചേക്കാം. പക്ഷേ അത് അംഗീകരിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. അതിനകത്തും അവർ അശ്ലീലം കയറ്റും. കാരണം അവർക്ക് വേണ്ടത് പൈസ മാത്രം, കച്ചവടം. എന്തെങ്കിലും നല്ല കാര്യത്തിന് ഒരു സംഭാവന നൽകി എന്നതിനാൽ മനുഷ്യവർഗത്തോട് താൻ കാട്ടുന്ന ക്രൂരത മറയ്ക്കാമെന്ന് മദ്യവ്യവസായി ചിന്തിച്ചാൽ എത്ര വലിയ മണ്ടത്തരമാകുന്നു അത്. കാരണം ശുദ്ധമായതും അശുദ്ധമായതും കൂടി ഒരുമിച്ച് വരുമ്പോൾ എപ്പോഴും അത് അശുദ്ധമായത് ശുദ്ധമായതിനെയും അശുദ്ധമാക്കും. എന്നെ കേൾക്കുന്ന പ്രിയ യുവ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, തെറ്റായ കൂട്ടുകെട്ടിൽ മുൻപോട്ട് പോയി മാലിന്യ സ്പർശമില്ലാതെ ജീവിക്കാമെന്ന് താങ്കൾ കരുതരുത്. മാലിന്യം നിറഞ്ഞ ഒരു കൂട്ടത്തിൻ്റെ കൂടെ ആകുന്നു താങ്കൾ ഇപ്പോൾ ഓടുന്നതെങ്കിൽ അത് താങ്കളെ മാലിന്യപ്പെടുത്തി എന്ന് അധികം താമസിക്കാതെ താങ്കൾ മനസ്സിലാക്കും. ചെളിയിൽ കുളിക്കാനാണ് താങ്കളുടെ തീരുമാനമെങ്കിൽ താങ്കൾ ആകെ ചെളിയാക്കപ്പെടും എന്ന് മറക്കരുത്. മതപരമായ കാര്യങ്ങളിലും ഈ തത്വം സത്യമാകുന്നു. തങ്ങളുടെ മതം നിർദ്ദേശിക്കുന്ന ചടങ്ങുകളിലൂടെയും ആചാരങ്ങളിലൂടെയും പോകാമെന്നുണ്ടെങ്കിൽ താങ്കൾ ഈശ്വര സന്നിധിയിൽ അംഗീകരിക്കപ്പെടുമെന്നാണ് ലോകത്തിലെ മിക്ക മതങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ഈ കാര്യത്തിൽ വ്യക്തമാണ്. ഒരു കർമ്മത്തിലൂടെയും ഒരു ആചാരത്തിലൂടെയോ പുറമെയുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിലൂടെയോ പോകുന്നത് കൊണ്ട് മനുഷ്യന് വേണ്ടി ദൈവം വിചാരിക്കുന്ന വ്യവസ്ഥ നിറവേറ്റപ്പെട്ടില്ല എന്ന് മറക്കരുത്. ഫലമോ, മനുഷ്യൻ ദൈവത്തിൽ നിന്നും എന്തും അകലപ്പെട്ടിരിക്കും. എന്നിട്ടും ചടങ്ങുകളും ആചാരങ്ങളും കർമാനുഷ്ഠാദികളും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. എന്തൊക്കെയായാലും മനുഷ്യന്റെ സ്ഥിതി വളരെ ശോചനീയമത്രേ. യിരമ്യാ പ്രവചനം 17:9 നാം വായിക്കുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ഒരു മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ചിത്രം അതെത്രമാത്രം മോശമാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവം നമ്മെ കാണുന്നത് പോലെ നാം നമ്മെ കണ്ടിരുന്നെങ്കിൽ പിന്നെ നാം ജീവിക്കയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ നാം എത്ര മോശമാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ ഒരു സംശയം, ജന്മനാ ദുഷ്ടത നിറഞ്ഞ മനുഷ്യ ഹൃദയം എങ്ങനെ ശുദ്ധമാക്കപ്പെടും? തൻ്റെ ഹൃദയം വിശുദ്ധമാക്കുവാൻ മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ വിശ്വസിക്കൂ, ഈ ഭൂമിയിൽ താങ്കൾക്ക് വെടിപ്പാക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ഹൃദയം. സദൃശവാക്യ എഴുത്തുകാരൻ ഇപ്രകാരം ഒരു വെല്ലുവിളി നടത്തുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? സദൃശവാക്യങ്ങൾ 20:9. ഈ നിസ്സഹായ അവസ്ഥയ്ക്ക് പ്രതിവിധി ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. യെശയ്യാപ്രവചനം 1:18 പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. വിശുദ്ധ പത്രോസ് 1 എഴുതിയപ്പോൾ അതിൻ്റെ 1:18-19 പറഞ്ഞു, മനുഷ്യ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം ഒന്നുകൊണ്ട് മാത്രമാണ്. അതെ, പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ ഹൃദയം ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരേ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം മാത്രമാണ്. ആ രക്തത്തിൽ ആശ്രയിച്ചിട്ടുള്ള ആരും അശുദ്ധിയിൽ പിന്നെ കഴിഞ്ഞുകൂടേണ്ടി വരില്ല. ദൈവം അവനെ ശുദ്ധീകരിക്കുന്നു. ഇനി നമുക്ക് പതിനാലാം വാക്യത്തിലേക്ക് വരാം. രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിൽ ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. അവരുടെ അശുദ്ധമായ ഹൃദയം കാരണം ദൈവത്തിനു വേണ്ടി അവർ ചെയ്തതെല്ലാം അശുദ്ധമായി. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉതകുന്ന ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്നതിന് കാരണം ഇതത്രേ. വളരെ പ്രതീക്ഷയോടെയാണ് ദൈവസന്നിധിയിൽ പലതും അർപ്പിക്കുന്നത്. പക്ഷേ ദൈവം അരുളി ചെയ്യുന്നു അവയെല്ലാം അശുദ്ധമാകുന്നു. കാരണം ഇത് അർപ്പിക്കുന്ന വ്യക്തിക്ക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല. ഇനി നാം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നോക്കുവാൻ പോവുകയാണ്. ഈ ഭാഗത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേവാലയ പണി ആരംഭിക്കുന്നതിനെ കുറിച്ച് ഭിന്നാഭിപ്രായം പ്രവാസത്തിൽ നിന്നും വന്ന ശേഷിപ്പിനും ഉണ്ടായിരുന്നു. ആ സമയത്തെ സ്ഥിതിയെക്കുറിച്ചാണ് 15 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഒരു കൂട്ടം ആളുകളുടെ പക്ഷം. ദേവാലയ പണി കഴിഞ്ഞിട്ടും തങ്ങൾക്ക് അനുഗ്രഹം ഒന്നും ലഭിച്ചില്ല എന്ന പരാതി ചിലരിൽ നിന്നും ഉയർന്നു. അങ്ങനെ നിരാശിതരായവരുടെ അവസ്ഥയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നതെന്ന് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. എന്തായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അശുദ്ധമായത് വിശുദ്ധമായതിനെ മലിനപ്പെടുത്തുമെന്ന പ്രമാണം ദൈവം ഇവിടെ ഇസ്രായേലിന്റെ മേൽ ചെലുത്തിയിരിക്കുന്നു എന്നാണ്. ഉദാഹരണ സഹിതം ദൈവം ജനത്തോട് സംസാരിക്കുന്നു. അവർ യഹോവയുടെ ആലയം പണിതുയർത്തി എങ്കിൽ തന്നെയും അവരുടെ ഹൃദയങ്ങൾ അവനിൽ നിന്നും അകന്നിരിക്കുന്നതിനാൽ ദൈവത്തിനവരെ അനുഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. 15-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളി. അവൻ അവരോട് അരുളി ചെയ്യുന്നത്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. കാരണം അവർ അവങ്കിലേക്ക് തിരിഞ്ഞു. 16 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ണിപ്പിച്ചു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. പിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം അരുളി ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഞാനുമായി നിരപ്പ് പ്രാപിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നോക്കണേ, ആ ജനം ദേവാലയ പണി പൂർത്തിയാക്കി. അതിൽ ചെയ്യേണ്ടുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ക്രമമായി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, വാസ്തവത്തിൽ ദൈവം അവരെ അന്യദേശത്തേക്ക് ബന്ദികളായി പ്രവാസികളായി അയച്ചപ്പോൾ പോലും അവർ ദേവാലയത്തിലെ എല്ലാ ചടങ്ങുകളിലൂടെയും പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രശ്നം അവരുടെ ഹൃദയം ദൈവവുമായി രമ്യതയിലല്ലായിരുന്നു എന്നതാണ്. ദൈവവുമായി ശരിയായ ബന്ധമുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. മറ്റുള്ളവരോട് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ താങ്കൾ ദൈവസന്നിധിയിൽ ശരിയായ ബന്ധത്തിൽ പോകണം. സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് വേണം വിശുദ്ധിയുടെ ദൂത് മറ്റുള്ളവരോട് പറയുവാൻ. അങ്ങനെ വരുമ്പോൾ താങ്കൾ മറ്റുള്ളവർക്ക് വരുന്ന അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകില്ല. അശുദ്ധമായത് വിശുദ്ധമായതിനെ സ്പർശിക്കുമ്പോൾ രണ്ടും അശുദ്ധമാകുമെന്ന പ്രമാണം മറന്നുപോകരുത്. വളരെ പ്രായോഗികമായ ഒരു പ്രസ്താവനയാണ് പ്രവാചകൻ ചെയ്യുന്നത്. പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തന്നെ അശുദ്ധിയാണ്. ദൈവത്തെ പരിമിതിപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവത്തിന് അറുതി വരുത്തണം. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ചടങ്ങുകൾ കൊണ്ട് മാത്രം ഒരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായത് എന്തെന്നാൽ, 24-ാം തീയതി കഴിഞ്ഞ ദൂതിന്റെ അതേ തീയതിയാണല്ലേ, December 24-ാം തീയതി. എന്തുകൊണ്ട് ഒരു ദിവസം തന്നെ ഹഗ്ഗായിക്ക് രണ്ട് ദൂതുകൾ ലഭിച്ചു എന്ന് കണ്ടുപിടിക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അനേകരും ഈ കാര്യം എനിക്കും എഴുതി ചോദിക്കാറുണ്ട്. ആരോടും പറയാതിരിക്കാമെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ഹഗ്ഗായി എന്തിനാണ് December 24-ാം തീയതി രണ്ട് പ്രസംഗങ്ങൾ പ്രസംഗിച്ചതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഇവിടെ ഇതാ രണ്ട് പ്രസംഗങ്ങൾ. 21-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരന്റെ വാളിനാൽ വീഴും. നീ യഹൂദ ദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറയേണ്ടത് ഈ ദൂത് രാഷ്ട്രത്തിന്റെ നേതാവിനോട് പറയുവാനുള്ളതാണ്. 21-ാം വാക്യത്തിൽ നാം അതാണ് കണ്ടത്. ദാവീദിന്റെ രാജവംശത്തിലുള്ള വ്യക്തി ഇവിടെ ദൈവത്തിന് അവനോട് പറയുവാനുള്ള വാഗ്ദത്തമാകുന്നു നാം കാണുന്നത്. ഞാൻ ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ച് കളയും എന്ന് ദൈവം പറയുന്നു. ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ പറയുന്നു. സിംഹാസനങ്ങളെ മറിച്ചിടുമെന്നൊക്കെ പറയുമ്പോൾ മഹോപദ്രവകാലമാകുന്നു ദൈവം അർത്ഥമാക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. കാരണം ജനം ഈ പറഞ്ഞതിലൊക്കെ ആശ്രയിച്ചു, അതുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുവാൻ പോകുന്നത്. 23-ാം വാക്യം, ആ നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നോക്കണേ, മനോഹരമായിട്ടുള്ള വാഗ്ദത്തം. അന്നാളിൽ, പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, ഇന്നാളിൽ എന്നല്ല അന്നാളിൽ, അന്ത്യസമയത്തേക്ക് നോക്കിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കും. മുദ്രാമോതിരം രാജ്യത്വത്തിന്റെ അടയാളമാകുന്നു. കത്തുകളും രേഖകളും മറ്റും ഒപ്പുവെക്കുവാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ഇതൊരു വ്യക്തിയെ പ്രതിനിധീകരിച്ചിരുന്നതിനാൽ ആ വ്യക്തി അത് വളരെ കാത്തുസൂക്ഷിക്കുകയും മിക്കവാറും ധരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും വിലയേറിയ സ്വത്തായ ഒരു വ്യക്തിക്ക് അത് തീരുമെന്നതിൽ സംശയമില്ലല്ലോ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എത്ര ഉന്നതമായിട്ടുള്ള ഒരു ഉറപ്പാണ് അവർക്ക് നൽകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ആകെ തകർന്നിരുന്ന ഒരു കൂട്ടം ജനം പ്രോത്സാഹിപ്പിക്കപ്പെട്ടപ്പോൾ എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് ഓർക്കണമേ. ആരാണ് വലിയ വേല ചെയ്യുന്നതെന്നും ആര് ചെയ്യുന്നതാണ് ചെറിയതെന്നും ഇന്ന് നിശ്ചയിക്കുവാൻ ആർക്കാണ് അവകാശമുള്ളത്? മനുഷ്യൻ പുറമേയുള്ളത് വെച്ച് മാത്രമാണ് അളക്കുന്നത്. ആത്മാർത്ഥതയോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായ ഒരു വ്യക്തിയെ ദൈവം അതിശക്തമായി ഉപയോഗിക്കുവാൻ മതിയായവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്ക് ഈ പറഞ്ഞതുപോലെ ആയിത്തീരുവാൻ സാധിച്ചിട്ടുണ്ടോ?